By this time you should have become teachers, but you have need again for someone to teach you the elementary principles of the oracles of God.
കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു.
Here we read that there were certain Christians who by that time should have become able to teach others, but they were still like babies.
ഇവിടെ നാം ചില ക്രിസ്ത്യാനികളെ പറ്റി വായിക്കുന്നു. കാലം നോക്കിയാൽ അവരെ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടുന്ന സമയമായി. എന്നാലും അവർ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അപ്പോൾ ആയിരുന്നു.
And they are still occupied with milk and not solid food.
അപ്പോഴും അവർ കനമേറിയ ആഹാരം കഴിക്കുവാറായിട്ടില്ല, പാൽ തന്നെ കഴിച്ചുകൊണ്ടേയായിരുന്നു.
Now we know that every mother is very keen the little baby should start eating solid food.
നമുക്കറിയാം, നമ്മുടെ മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കനമേറിയ ആഹാരം കഴിക്കുന്നത് നോക്കി അവരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് കാണാൻ കഴിയും.
Mothers are very eager to ask the doctor, when can we start solid food for a child?
അനേകം അമ്മമാര് ഡോക്ടർമാരോട് എപ്പോഴും വളരെ ഉത്സാഹപൂർവ്വം ചോദിക്കും, എപ്പോഴാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കനമേറിയ ആഹാരം കൊടുക്കാൻ കഴിയുന്നത്?
Because they don't want their child to be only on milk forever and ever.
കാരണം അവരുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും പാലിൽ തന്നെ ആശ്രയിച്ചായിരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല.
Not because milk is bad.
അത് പാല് നല്ലതല്ലാത്തത് കൊണ്ടല്ല.
But it can't grow only on milk.
അതിന് ആ പാല് കൊണ്ട് തന്നെ വളരുവാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ടാണ്.
And in the Christian life also it's like that.
ക്രിസ്ത്യ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്.
He says the time has come when you should have being grown up and you should be eating solid food, but it says here you are still wanting milk.
ഇവിടെ പറയുന്നത് കാലം നോക്കിയാൽ നിങ്ങൾ കനമേറിയ ആഹാരം കഴിക്കേണ്ടവരാണ്, എന്നാൽ നിങ്ങൾ ഇപ്പോഴും പാലിനെ തന്നെ ആശ്രയിച്ചു കഴിയുന്നു.
And then it says in verse 13 that everyone who partakes only of milk is not accustomed to the word of righteousness, for he is a babe.
ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ.
So when a person can only take simple truths in the word of God, he's like a baby.
വചനത്തിലെ വെറും നിസാരമായ സത്യങ്ങൾ മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശിശുക്കളെ പോലെ തന്നെയാണ്.
What is the milk?
എന്താണ് പാല്?
He says that in chapter 6 verses 1 and 2.
ആറാം അധ്യായത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങളിലെ പാൽ എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നു.
He says that is the elementary teaching about Christ.
അവിടെ പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നാണ്
ഫൗണ്ടേഷണൽ ടീച്ചിങ് ഹി കോൾസ് ഇറ്റ് ഹിയർ.
ആ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
റിപ്പന്റൻസ്,
പശ്ചാത്താപം.
റിപ്പന്റൻസ് എസ്പെഷ്യലി ഫ്രം ഡെഡ് വേർഡ്സ്,
മനസ്സാന്തരത്തിൽ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മനസ്സാന്തരം.
ആൻഡ് ഫെയ്ത്ത്,
വിശ്വാസം.
ബാപ്റ്റിസംസ്,
സ്നാനങ്ങൾ.
Laying on of hands, that is spiritual gifts.
Kaivepa, adayada, parishuddhaatmavude kripavarangalu.
And the future, eternity, resurrection of the dead, eternal judgment.
Marichavarude punaruddhanavum, nithyamaya shikshavidhiyum.
These are what are called elementary teachings or milk.
Idaana adisthanaparamaya upadeshangal allengil paal ennu parayunnathukonde upadeshikkunnathu.
First of all, repentance.
Ettavum aadyamayittu manasandaram.
That is the first thing that a person needs.
Ada oru vyaktiyude jeevithathil ethavum aadime undaagendathu manasandaramaanu.
Not only repentance from sin,
paavathil ninnulladaya manasandaram maathramalla.
You all understand that.
Adu namukkellavarkkum manasilaagum.
But repentance from dead works,
nirjeeva pravartigalil ninnulladaya manasandaram.
You know what dead works are?
Nirjeeva pravartigal endaanu ningalkkariyaamo?
People know what good works and evil works are.
Nalla pravartigalum cheethaya pravartigalum endaanu manushyarkkariyaam.
In the Old Testament they had only good works and evil works.
പഴയ നിയമത്തിൽ നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
In the New Testament we read of good works, evil works and dead works.
എന്നാൽ പുതിയ നിയമത്തിൽ നാം നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളെ പറ്റിയും കാണുന്നു.
What is the difference between an evil work and a dead work?
എന്താണ് ചീത്ത പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളും തമ്മിലുള്ളതായ വ്യത്യാസം?
It says you have to repent of evil words, you have to repent of dead words.
ഇവിടെ പറയുന്നത് മാനസാന്തര നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറയുന്നു.
dead works are actually good works but done with a wrong motive.
നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികളാണ്, എന്നാൽ അത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശം നല്ലതല്ല.
For example,
ഉദാഹരണമായിട്ട്
is preaching a good work, preaching God's word.
ദൈവത്തിന്റെ വചനം സുവിശേഷിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്.
Yeah, what I'm doing right now is a good work.
ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്.
But if I do the same thing for money, it becomes a dead work.
ഞാൻ എന്നാൽ ഈ ചെയ്യുന്നത് പണത്തിന് വേണ്ടി ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയായിട്ട് മാറുന്നു.
If I pray, that's a good work.
ഞാൻ പ്രാർത്ഥിക്കുക എന്നത് നല്ല പ്രവൃത്തിയാണ്.
But if I pray in order to impress all of you that I can pray well, it becomes a dead work.
എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുമെന്നുള്ളതായ ഒരു ഭാവം കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ്.
You can't say prayer is an evil work.
നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചീത്തയായ
പ്രവൃത്തിയാണെന്ന്.
എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മാനത്തിന് വേണ്ടി അത് ചെയ്യുമ്പോൾ അത് ചീത്ത പ്രവർത്തിക്ക് തുല്യമായിട്ട് തീരുന്നു. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി പണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, അതൊരു നല്ല പ്രവൃത്തിയാണ്.
But when you give money and you want other people to know that you gave the money, it becomes a dead work.
നിങ്ങൾ പണം കൊടുക്കുകയും അത് മറ്റുള്ളവരെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് നിർജീവ പ്രവൃത്തിയായിട്ട് മാറുന്നു.
So dead works are good works done with a wrong motive.
അതുകൊണ്ട് നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികൾ നല്ലതല്ലാത്തതായ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്.
If you look into your life, you'll find a lot of your so-called good works are actually dead works.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നല്ല പ്രവൃത്തികൾ എന്ന് വിളിക്കുന്ന അനേക പ്രവൃത്തികൾ നിർജീവ പ്രവൃത്തികളാണെന്ന് കാണുവാൻ കഴിയും.
And you have not realized it till now because nobody told you.
ഇതുവരെയും നിങ്ങൾ അത് മനസ്സിലാക്കിയില്ലായിരിക്കും, കാരണം ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല.
How will a child know what is wrong unless the mother or father teaches it?
എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഏതാണ് ശരി തെറ്റ് എന്നറിയുന്ന അവന്റെ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ.
That is condition of Christianity today.
ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്.
The average preacher himself does not know what is dead works. How can he explain dead works to somebody else?
സാധാരണയായി ഉപദേശിക്കുന്ന ഒരു ഉപദേശാവിന് എന്താണ് നിർജീവ പ്രവൃത്തികൾ എന്ന് അറിയത്തില്ല, പിന്നെ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്?
And so we grow up doing a lot of good works which are dead works and we think we are pleasing God.
Nama aneka nirjeeva pravartigal cheyidukondu nam valarunnu ennal adokke nalla pravartigal enna nam darichu povunu.
And it's good that the light of God shines upon us so that we discover these things have no value before God.
Ennale devathinte velicham nammude mel prakashikkunnathu nalladana kaaranam idinonnum oru viriyamilla ennulla satyam nam manasilakkunnu.
For example, if you fast and pray,
ഉദാഹരണമായിട്ട് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക, അത് വളരെ നല്ല കാര്യമാണ്.
But the moment you tell somebody about it,
എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയുന്നതായ നിമിഷത്തിൽ അതിന്റെ ആ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നു.
And I have discovered one thing.
ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു.
Almost everybody who fasts and prays, they tell other people about it.
ഒട്ടുമിക്കവാറും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ അത് മറ്റെല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരിക്കും.
And so it is not, that is why nothing happens also as a result of their fasting and prayer.
അതുകൊണ്ടാണ് അവരുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഒന്നും സംഭവിക്കാതെ.
Nothing happens in their life and nothing happens in anybody else's life.
അവരുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കുന്നില്ല, മറ്റാരുടെയും ജീവിതത്തിലും ഒന്നും സംഭവിക്കുന്നില്ല.
Jesus said,
കാരണം യേശു പറഞ്ഞു,
when you give something to God, don't even let your left hand know what your right hand does.
നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയുവാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു.
Even your wife need not know if you have given some money to God.
നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് ഒരു പണം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാര്യ പോലും അത് അറിയേണ്ട ആവശ്യമില്ല.
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ലൈക്ക് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ എ ഹോം.
ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് പവനത്തിലെ ഇടതുകൈയും വലതുകൈയും പോലെയാണ്.
ഇടതുകൈ
ചെയ്യുന്ന എന്താണെന്ന് വലതുകൈ അറിയേണ്ടതായ ആവശ്യമില്ല.
നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ
നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അറിയാതെ
ഇരിക്കട്ടെ. Don't let anybody know.
നിങ്ങളെ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപവസിക്കുന്നു എന്നുള്ളത്
അറിയാതിരിക്കട്ടെ.
നിങ്ങളെ ഉപവസിക്കുമ്പോൾ സാധാരണയായി നിങ്ങളുടെ ഭവനത്തില് മറ്റുള്ളവർ അറിയും.
Nobody has need know.
വേറെ ആരും അത് അറിയേണ്ടതായ ആവശ്യമില്ല.
There are many things like this.
ഇതുപോലെയുള്ള അനേക കാര്യങ്ങളുണ്ട്.
Our work is wasted, even though it's a good work, because we have got some other motive in doing it.
നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണെങ്കിലും അത് നമ്മൾ അതിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശം ഇല്ലായി തീരുമ്പോൾ അതുകൊണ്ടുള്ളതായ ഗുണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു.
So it says here, we must repent of these dead works.
ഇവിടെ പറയുന്നത് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരമുള്ളവരായിരിക്കണം.
This is not some high level of the Christian life.
ഇത് എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഉന്നതമായ പ്രതലമല്ല.
This is a baby level.
ഇത് ശിശുവിന്റേതായ പ്രതലത്തിലുള്ളതാണ്.
Kindergarten class.
ഇത് KG സ്കൂൾ നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്.
This is milk.
ഇത് പാലിന്റെ രൂപത്തിലുള്ളതാണ്.
I want to do everything for the glory of God.
അതായത് ഞാൻ എല്ലാം ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി
മാത്രമായിരിക്കും.
മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നല്ല പ്രവൃത്തിയും ചെയ്യുകയില്ല, കാരണം അത് അപ്പോൾ തന്നെ നിർജീവ
പ്രവൃത്തിയായിട്ട് മാറും.
നിങ്ങൾക്കറിയാം അനേക വ്യക്തികൾ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പണം
കൊടുക്കുന്നുണ്ട്. And they let other people know about it.
യേശു കർത്താവ് വരുമ്പോൾ അവര് അത്ഭുതം വരുന്നവരായിരിക്കും, കാരണം അവർ ചെയ്ത പ്രവൃത്തിക്ക് ഒന്നും പ്രതിഫലം കിട്ടാത്തതായ ഒരു അവസ്ഥ.
One of the things we must learn in the Christian life is to do things secretly.
വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം നാം ക്രിസ്ത്യൻ ജീവിതത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്.
Because God sees things in secret.
കാരണം നമ്മുടെ ദൈവം എല്ലാം രഹസ്യത്തിൽ കാണുന്നവനായ ദൈവമാണ്.
Man looks on the outward appearance, but God looks at the heart.
മനുഷ്യൻ പുറത്തുള്ളത് കാണുന്നു, എന്നാൽ ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു.
And he sees the motive behind my doing something.
ദൈവം നാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശമാണ് എപ്പോഴും നോക്കുന്നത്.
And mainly he sees whether you're seeking some honor for yourself in that work that you're doing for God.
ദൈവം പ്രധാനമായിട്ട് നോക്കുന്നത് നാം ചെയ്യുന്നതിന്റെ പിന്നിൽ നാം നമ്മുടെ മാനം അന്വേഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്.
All of us like to have a good reputation that we are very holy people.
നാം വളരെ വിശുദ്ധരായ മനുഷ്യരാണെന്നുള്ളതായ ഒരു അഭിപ്രായം മറ്റുള്ളവരുടെ മുന്നിൽ ഉണ്ടാകാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു.
As long as you're like that, God sees it. You can never please God.
നാം അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം അത് കാണുകയും നമുക്ക് ഒരു നാളും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ മാവും.
God wants to see whether you will please him when nobody is watching.
ദൈവം നോക്കുന്നത് മറ്റാരും കാണാത്തപ്പോൾ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നോ ഇല്ലയോ എന്നാണ്.
When you don't get any honor from any man for it.
അതിന് മറ്റുള്ള ഒരു മനുഷ്യരിൽ നിന്നും ഒരു മാനവും ലഭിക്കാത്തപ്പോൾ ആണ് ദൈവം നോക്കുന്നത്.
God sees that you really want to please him.
അപ്പോൾ ദൈവം കാണുന്നു നീ തീർച്ചയായിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
That's why God allows the major part of our life to be private.
അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗവും രഹസ്യമായിരിക്കാനായിട്ട് ദൈവം പറയുന്നത്.
Our public part of our life is very small.
നമ്മുടെ പുറമേ കാണുന്നതായ ജീവിതം വളരെ ചെറിയ ജീവിതമായിരിക്കണം.
Other people, even if they live very close to you, can know only 10% of your life.
നിങ്ങളോട് ഏറ്റവും അടുത്തുള്ള ആൾക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ 10% മാത്രമേ അറിയാൻ
കഴിയൂ.
അവർ മീറ്റിംഗുകളിൽ വെച്ച് അവർ പരസ്പരം കാണുന്നു.
I meet you, you meet me. What do I know about your private life?
നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു, എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതത്തെ പറ്റി എങ്ങനെ അറിയും?
We don't know anything about each other's private life.
ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല.
That is the most important part of our life.
എന്നാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതായ ഭാഗം.
Like this building.
ഈ കെട്ടിടം പോലെ.
Most important part of this building is not the roof or the doors or the walls or anything that you can see.
ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ വാതിലോ ഇതിന്റെ മേൽക്കൂരയോ ഇതിന്റെ ഭിത്തികളോ അല്ല.
All this is only to impress people, the color and the paint and all that.
ഈ പുറമേ കാണുന്ന കളറും പെയിന്റിംഗും എല്ലാം മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ്.
The most important part of this building is what you cannot see.
ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല.
ഫൗണ്ടേഷൻ ബിലോ ദ ഗ്രൗണ്ട്.
അത് ഇതിന്റെ അടിസ്ഥാനമാണ്. അത് ഭൂമിയുടെ നിരപ്പിന് അടിയിലാണ്.
ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് ഓർ എനിതിങ്.
അത് പെയിന്റ് ചെയ്തിട്ടില്ല, ഒരു ഭംഗിയും വരുത്തിയിട്ടില്ല.
ദാറ്റ് ഈസ് ടു ഗിവ് സ്ട്രെങ്ത് ടു ദ ബിൽഡിംഗ്.
അതാണ് ഈ കെട്ടിടത്തിന് ബലം നൽകുന്നത്.
ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് ഓൾസോ ഈസ് ദ പാർട്ട് വിച്ച് നോബഡി കാൻ സീ അണ്ടർ ഗ്രൗണ്ട്.
നിങ്ങളുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം ആരും കാണാതെ മറഞ്ഞിരിക്കുന്നതായ ഭാഗമാണ്.
Which only God can see.
അത് ദൈവത്തിന് മാത്രമേ കാണുവാൻ കഴിയുള്ളൂ.
Secret part of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യമായ ഭാഗം.
All of us have got 2 parts to our life.
നമ്മുടെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് 2 ഭാഗങ്ങൾ എപ്പോഴും ഉണ്ട്.
One is visible, one is not visible.
ഒന്ന് കാണാവുന്ന ഭാഗവും ഒന്ന് കാണുവാൻ വയ്യാത്തതായ ഭാഗവും.
Visible part is very small.
കാണാവുന്നതായ ഭാഗം വളരെ ചെറുതാണ്.
Invisible part is very large.
കാണാൻ വയ്യാത്തതായ ഭാഗം വളരെ വലുതാണ്.
And that part is the most important part which God sees.
ആ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതായ ഭാഗം. ദൈവം കാണുന്നതായ ഭാഗം. നമ്മുടെ ചിന്തകൾ.
You know, your thoughts are more important than your words.
നിങ്ങളുടെ വാക്കുകളെക്കാളും നിങ്ങളുടെ ചിന്തകൾ പ്രാധാന്യമേറിയതെന്ന് നിങ്ങൾക്കറിയാമോ?
Thoughts are more important than your actions.
നിങ്ങളുടെ പുറത്തുള്ള പ്രവൃത്തികളെക്കാളും നിങ്ങളുടെ ചിന്ത പ്രാധാന്യമേറിയതെന്ന് അറിയാമോ?
Because your real person is in your thoughts.
കാരണം നിങ്ങൾ യഥാർത്ഥമായ മനുഷ്യനായിരിക്കുന്നത് നിങ്ങളുടെ ചിന്തയിലാണ്.
Our words, we are very careful with what we say, and actions very careful with what we do, because people can see us.
നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ പുറമേ കാണിക്കുന്ന ആംഗ്യങ്ങളും നാം എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. കാരണം മറ്റുള്ള മനുഷ്യരെ കാണുന്നു, അവർ മനസ്സിലാക്കുന്നു.
How do we know whether a man fears God or not?
എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നോ ഇല്ലയോ എന്ന് നാം അറിയുന്നത്?
By listening to his words.
അവരുടെ വാക്കുകളെ ശ്രദ്ധിച്ചിട്ടല്ല,
or his actions.
അവന്റെ ആംഗ്യങ്ങൾ കണ്ടിട്ടല്ല.
You know whether you fear God by how careful you are with your thoughts.
നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എത്ര ശ്രദ്ധയുള്ളവനാണെന്ന് അറിയുന്നതിലൂടെയാണ് ദൈവത്തെ ഭയമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്.
Careful not to have impure thoughts.
ശുദ്ധമല്ലാത്ത ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ പറ്റി ശ്രദ്ധയുള്ളവനാണെങ്കിൽ,
if you do have an impure thought, you immediately repent and go before God and mourn and ask God to have mercy on you.
നിങ്ങളുടെ ജീവിതത്തിൽ ചീത്തയായ ചിന്തയുണ്ടായെങ്കിൽ അതിനെപ്പറ്റി മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ തലയിൽ കടന്നു ക്ഷമ ചോദിക്കുന്നവരാണ്.
Or if a bitter thought comes up in your heart against somebody and you immediately repent and say, Lord, I don't want to have that bitter thought against anyone.
ഒരു കരിപ്പുള്ള ഒരു ചിന്ത മറ്റുള്ളവർക്കെതിരായി ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ നിലപിടിച്ചുകൊണ്ട് ദൈവമേ ഇങ്ങനെ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ ആവശ്യമില്ല എന്ന് ഏറ്റു പറയുന്നതാണ്.
That proves that you fear God.
അതാണ് നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ എന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്.
So unless we start from there, we cannot grow spiritually.
അവിടെ നിന്ന് മുതൽ നാം ആരംഭിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് വളരുവാൻ
കഴിയില്ല.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിർജീവ പ്രവർത്തികളെ കുറിച്ച് മറ്റുള്ള മനുഷ്യരെ കാണിക്കുവാനായിട്ട് നാം ചെയ്യുന്നതായ പ്രവർത്തികളെ കുറിച്ച് നമുക്ക്
മാനസാന്തരം.
ദൈവത്തിന്റെ മുൻപിൽ അതിന് യാതൊരു വിലയുമില്ല.
Are the works that you do to please him.
ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളൂ.
And that's mostly in our private life.
അത് മുഴുവനും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങളാണ്, നമ്മുടെ ചിന്താമണ്ഡലത്തിലുള്ളതായ കാര്യങ്ങളാണ്.
Motive which we do something.
നാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശങ്ങളിലെ അടിസ്ഥാനപ്പെട്ടതാണ്.
One day when Jesus comes again,
യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ,
we will discover that he will judge us for the things that are hidden.
യേശു കർത്താവ് നമ്മെ വിധിക്കുവാനായിട്ട് പോകുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
Those things are going to be assessed.
അതാണ് അവിടെ വിലയിരുത്തുവാനായിട്ട് പോകുന്നത്.
As to why you did something.
എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്?
What you did in private.
നിങ്ങൾ രഹസ്യത്തിൽ എന്താണ് ചെയ്തത്?
Do you remember that story which Jesus said of 10 virgins who went to meet the bridegroom?
മണവാളനെ കാണുവാനായി പുറപ്പെട്ട 10 കന്യകാരും കന്യകമാരെ പറ്റി കർത്താവ് പറഞ്ഞതായ ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
You remember how many of them went into the wedding?
എത്ര പേര് വിവാഹത്തിലേക്ക് കടന്നുപോയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
How many?
എത്രയാണ്?
5. What happened to the other 5?
മറ്റേ 5 പേർക്ക് എന്ത് സംഭവിച്ചു?
They were left out.
അവര് അവിടെ ഉപേക്ഷിക്കപ്പെട്ടു.
Okay, now tell me why only 5 went?
ഇപ്പോൾ എന്നോട് പറയുക, എന്തുകൊണ്ടാണ് അഞ്ചിനെ മാത്രം സ്വീകരിച്ചതും അഞ്ചിന് പ്രവേശനം ലഭിക്കാതെയും ഇരുന്നത്?
First of all, let me say, were all 10 virgins or not?
ഒന്നാമതായിട്ട് നിങ്ങൾ പറയുക, 10 പേരും കന്യകമാരായിരുന്നോ അല്ലായിരുന്നോ?
Were they virgins or not?
അവർ കന്യകമാരായിരുന്നോ?
Yes.
ആയിരുന്നു.
Why should a virgin be left out?
എന്തുകൊണ്ടാണ് ഒരു കന്യക ഉപേക്ഷിക്കപ്പെടുന്നത്?
A virgin, we can say, is 10 virgins is a picture of people who outwardly appear to be very pure and holy.
നമ്മൾ പറയുവാനായിട്ട് സാധിക്കും, ഈ 10 കന്യകമാർ എന്ന് പറയുന്നത് പുറമേ കാണുമ്പോൾ വിശുദ്ധരായിട്ടും പരിശുദ്ധരായിട്ടും കാണപ്പെടുന്നതായ ആൾക്കാരാണ്.
They all had lamps.
അവരുടെ എല്ലാ കയ്യിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു.
And I don't know whether you read that passage in Matthew 25 carefully, but all the lamps were burning. In the beginning.
നിങ്ങളെ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ ആ വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ 10 കന്യകമാരുടെ കയ്യിലും ഉണ്ടായിരുന്ന വിളക്കുകൾ കത്തിക്കൊണ്ടേ ആയിരുന്നു.
In the beginning.
ആരംഭത്തില്.
But then since the bridegroom took a long time to come, some people's everybody's lamp began to die out because the lamp has only got so much oil in it.
എന്നാൽ മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ 10 പേരുടെയും വിളക്കുകൾ കെട്ടുപോകാനായിട്ട് തുടങ്ങി. കാരണം വിളക്കിലെ എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നു.
എണ്ണ
സമയം കഴിഞ്ഞപ്പോൾ എണ്ണ തീർന്നപ്പോൾ വിളക്ക് കെട്ടുപോയി.
But 5 of those virgins inside their dress, maybe in some hidden pocket, they had some extra flasks of oil.
എന്നാല് അഞ്ചു പേരുടെ കയ്യിൽ അവർ രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ കൂടുതലായിട്ടുള്ള എണ്ണ സൂക്ഷിച്ചു വെച്ചിരുന്നു.
So when this lamp was dying out, they could take out that origin and the lamp continued to burn.
ഈ വിളക്ക് കെട്ടുപോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് തങ്ങളുടെ കയ്യിലുള്ളതായ എണ്ണ വീണ്ടും മുകളിൽ ഒഴിച്ച് ആ വിളക്ക് തുടർന്ന് കത്തിക്കൊണ്ടിരിക്കാൻ
കഴിയുമായിരുന്നു.
എന്നാൽ മറ്റു
ലാമ്പ്
മറ്റുള്ള അഞ്ചു പേർക്കും ആ വിളക്കിൽ ഉള്ളതായ
എണ്ണമാണ്
അവരുടെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതായ കൂടുതലായ എണ്ണ സൂക്ഷിക്കുന്ന പാത്രം അവർക്കില്ലായിരുന്നു. അവരുടെ വിളക്ക് കണ്ടപ്പോൾ അത് അവരുടെ
അവസാനവുമായിരുന്നു.
അപ്പോൾ മണവാളൻ വന്നു, വിളക്ക് കത്തിക്കൊണ്ടിരുന്നവരൊക്കെയും മണവാളനോട് കൂടെ കടന്നു.
ആകെ
അഞ്ചു പേർക്ക് മാത്രമേ
പോകാൻ.
ഈ ബുദ്ധിയുള്ള കന്യമാരുടെ അടുത്ത് ബുദ്ധിയില്ലാത്ത കന്യമാര് ജനിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചെണ്ണ തരിക.
We cannot give you because if we give you, we ourselves won't have any.
അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കില്ല, നിങ്ങൾക്ക് കൂടി തന്നാൽ ഞങ്ങളും തോന്നു പോകും.
Go to those who sell oil and get some.
അവര് പറഞ്ഞു എണ്ണ വിൽക്കുന്നവരുടെ അടുത്തേക്ക് പോവുക, അവിടെ പോയി കുറച്ച് വാങ്ങിക്കൊണ്ട് വരിക.
അവര്
പോയപ്പോഴേക്കും മണവാൻ വന്ന് ഇവരെ എടുത്തുകൊണ്ട് പോയി.
Every parable that Jesus spoke had a meaning.
യേശുക്കർത്താവ് പറഞ്ഞത് എല്ലാ ഉപമകൾക്കും ഒരു അർത്ഥമുണ്ട്.
He never said meaningless story.
യേശുക്കർത്താവ് ഒരിക്കലും അർത്ഥമില്ലാത്തതായ ഒരു ഉപമകളും പറഞ്ഞില്ല.
What do you think is the meaning of that story?
എന്താണ് ഈ ഉപമയുടെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്?
See, a lot of people are so lazy.
അനേക വ്യക്തികൾ വളരെ മടിയന്മാരാണ്.
That they read something like that.
അതുപോലെ ഇതുപോലെയുള്ളതായ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ
they don't even try to find out what is the meaning of this story.
അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവർ ശ്രമിക്കാറില്ല.
That is another mark of a baby.
അത് ഒരു ആത്മീയ ശിശുവിന്റെ മറ്റൊരു അടയാളമാണ്.
You know how babies are fed with solid food?
കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കട്ടിയുടെ ആഹാരം കൊടുക്കുന്നതെന്ന് അറിയാമോ?
The mother puts it into a mixer.
അമ്മ അത് ഒരു മിക്സറിലിട്ട് അത് ഉടയ്ക്കുന്നു.
Grinds it small. Makes it very small.
ഗ്രൈൻഡറിലിട്ട് അത് വളരെ ചെറുതാക്കുന്നു.
And then it's all fresh like that and then given to the mother, to the child, into the child's mouth.
Anna adu valare podichu dravaga roopathil aakiyathinu shakam kunjinte vaayilekku vechu kodukkunu.
But when we grow up, we don't need to do that. We can chew it ourselves.
Anna nammal valarumbol adu cheyyanadhay aavashyamilla, namukku thanne kadichu arachu thinnuvanayittu kaliyum.
What is this a picture of?
Endra padamaanu idu kaanikkunnathu.
This is a picture of people who need to have God's word ground and powdered and put into their mouth.
ഇത് കാണിക്കുന്ന ദൈവവചനം അരച്ചു കലക്കി ദ്രാവരൂപത്തിലാക്കി കൊടുക്കേണ്ടുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്.
They cannot chew it themselves.
അവർക്ക് തന്നെ അത് ശവച്ചരച്ച് കഴിക്കുവാൻ
കഴിയില്ല. They read a parable and they don't know anything. Somebody has to chew it for them and grind it and put it into their mouth.
അവരെ ഉപമ വായിക്കുന്നു, എന്നാൽ അതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വേറെ ആരെങ്കിലും അത് ശവച്ചരച്ച് അവരുടെ വായിലേക്ക് കുപ്പി കൊടുക്കേണ്ടത്.
They read a parable about 10 virgins and even though they are so-called believers for so many years, they have never thought even once what does it mean.
പത്തനിമാരുടെ ഉപമ അനേക പ്രാവശ്യം വായിച്ചിരിക്കുന്ന അനേക വർഷങ്ങളായ വിശ്വാസികൾ എന്താണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല.
Have you ever thought what it means?
നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
Have you ever realized they were all virgins?
നിങ്ങൾ അവരെല്ലാവരും കന്യമാരാണെന്ന് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ?
All their lamps were burning.
എല്ലാവരുടെയും വിളക്ക് കത്തിക്കൊണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
All their lamps were dying out.
എല്ലാവരുടെയും വിളക്ക് കെട്ടുകൊണ്ടിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു.
All of them slept itself.
എല്ലാവരും ഉറങ്ങി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
The only difference was that those five wise virgins had some extra oil hidden in their clothes.
ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബുദ്ധിയുള്ള കന്യകമാരുടെ കയ്യിൽ അധികമായ എണ്ണ പാത്രങ്ങളിൽ അവർ സൂക്ഷിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
What is the light?
എന്താണ് വെളിച്ചം?
The light is what people can see.
വെളിച്ചം എന്ന് പറയുന്നത് മനുഷ്യർ കാണുന്നതാണ്.
What is the flask of oil inside?
എന്താണ് ഉള്ളിലുള്ളതായ പ്ലാസ്റ്റിന്റെ അകത്തുള്ളതായ എണ്ണ? അതാണ് മനുഷ്യർക്ക് കാണുവാൻ വയ്യാത്തതായ കാര്യം. നമ്മുടെ ജീവിതത്തിന് രണ്ട് ഭാഗങ്ങൾ എപ്പോഴും ഉണ്ട്. വിളക്ക് പോലെ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നതായ ഭാഗം.
അടുത്ത
ഭാഗം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്തത് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഭാഗം.
And what Jesus was saying there was this.
Avade Yesu Kartavu endanu parayunnu ennu vachal,
if your Christianity is only what people can see,
ningalude Christianitham ennu parayunnathu manushyarkku kaanuvanulla mathramanengil,
nothing in your heart,
ningalude hrudayathil onnum illa engil,
you will be left behind when Jesus comes again.
യേശു കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു പോകും.
That is sure.
അത് തീർച്ചയായും സംഭവിക്കും.
Even if you have lived an externally good life that you can be called a virgin.
പുറമേയുള്ള ജീവിതം വളരെ ഭംഗിയായി നടത്തി നിങ്ങൾ ഒരു കന്യക എന്ന് വിളിക്കപ്പെട്ടാലും
we can think it's all the prostitutes who are going to be left behind. No, in that parable some virgins also were left behind.
നമ്മൾ സാധാരണ വിചാരിക്കും വേശികളായ സ്ത്രീകൾ മാത്രമേ തള്ളപ്പെടുകയുള്ളൂ എന്ന്. എന്നാൽ ഈ ഉപമയൊക്കെ നാം കാണുന്ന കന്യകമാരും ഉപേക്ഷിക്കപ്പെട്ടു.
There are prostitutes.
അവർ വേശ്യമാരുണ്ട്.
Foolish virgins.
ബുദ്ധിയില്ലാത്ത കന്യകമാരുണ്ട്.
Wise virgins.
ബുദ്ധിയുള്ള കന്യകമാരുണ്ട്.
So how many groups are there? 2 or 3?
എത്ര ഗ്രൂപ്പുകളുണ്ട്? രണ്ടോ മൂന്നോ? മൂന്നോ?
There are bad words.
ചിട്ടയായ പ്രവൃത്തികളുണ്ട്.
Dead words.
നിർജീവ പ്രവൃത്തികളുണ്ട്.
And good words.
നല്ല പ്രവൃത്തികളുണ്ട്.
How many types of words? 2 or 3?
എത്ര തരം പ്രവൃത്തികളുണ്ട്?
Now most of us, all our life, we have heard only a few words.
നമ്മുടെ മിക്കവരുടെയും ജീവിതത്തിൽ നാം രണ്ടു തരം പ്രവൃത്തികളെ പറ്റി മാത്രമേ കേട്ടിട്ടുള്ളൂ.
You learned something today.
ഇന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു.
Three types of words.
മൂന്ന് തരം പ്രവൃത്തികളുണ്ട്.
Repent of bad words, and here it says you have to repent of dead words also.
നാം ചീത്ത പ്രവൃത്തികളെ പറ്റി മാനസാന്തരം ഉണ്ടാകണം. ഇവിടെ നാം പറയുന്നു നിർജീവ പ്രവൃത്തികളെ കുറിച്ചും മാനസാന്തരം ഉണ്ടാകണമെന്ന്.
That means words done just to show man.
കാരണം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായ വേല.
That is the virgin who saw a lamp burning but nothing inside, nothing hidden.
അതാണ് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന കന്യക. എന്നാൽ അവളുടെ ഉള്ളില് കൂടുതലായിട്ട് എണ്ണയില്ലാത്ത അവസ്ഥ.
There is no nothing in the private life like a house without a foundation.
തന്റെ രഹസ്യ ജീവിതത്തിൽ ഒന്നുമില്ലാത്തത്, അതായത് അടിസ്ഥാനമില്ലാത്ത ഒരു ഭവനം പോലെ.
സ്റ്റോറി വിത്ത് ജീസസ് സെഡ് അബൌട്ട് ടു ഹൗസസ്.
രണ്ട് ഭവനങ്ങളെ പറ്റി കർത്താവ് പറഞ്ഞ ആ ഉപമ നിങ്ങൾക്ക് അറിയാമോ?
മെസ്സേജ് ഇസ് ദ സെയിം.
സന്ദേശം അവിടെയും ഇതുതന്നെയാണ്.
വൺ മാൻ ഡഗ് ഡീപ് ആൻഡ് ലേഡ് ഹിസ് ഹൗസ് ഓൺ എ റോക്ക്.
ഒരു മനുഷ്യൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു.
ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ് പാരബിൾ?
ആ ഉപമയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
വെനെവർ യു റീഡ് എ പാരബിൾ ഐ വാണ്ട് യു ടു യൂസ് യുവർ ഇമാജിനേഷൻ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്.
നിങ്ങൾ എപ്പോഴെങ്കിലും ഉപമ വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാവന മനസ്സിലാക്കുകയും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്.
Here was one man who built on the sand.
ഇവിടെ ഒരു മനുഷ്യൻ മണലിൽ വീട് പണിയുന്നു.
Supposing both of them started with the same amount of money.
ഇപ്പോ ഒരു നാം കരുതുക രണ്ടുപേരും സെയിം പണം കൊണ്ടാണ് പണി തുടങ്ങിയതെങ്കിൽ.
Both of them had 100,000 riyals to build a house.
നമുക്ക് പറയാം രണ്ടുപേർക്കും 100,000 റിയാൽ പണം കൊണ്ടാണ് വീട് പണി തുടങ്ങിയതെന്ന്.
One man digs into the rock. You know how expensive it is to blast the rock with dynamite and all that and things? Very expensive business.
ഒരു മനുഷ്യൻ താഴേക്ക് കുഴിച്ച് പാറയിലേക്ക് ഡൈനാമിറ്റ് ഒക്കെയും കുഴിച്ച് വളരെ വിലയേറിയതായ വേല അവൻ ചെയ്തു തീർത്തു.
By the time he has dug all that foundation, he's already spent half his money.
അവന് ഈ അടിസ്ഥാനം എല്ലാം പണിയാൻ വേണ്ടി ഇത്രയും കുഴിച്ചപ്പോൾ തന്നെ അവന്റെ പകുതി പണം തീർന്നു പോയി.
He can't build a very big house.
അവനെ ഒരു വലിയ കെട്ടിടം പണിയാനായിട്ട് കഴിയത്തില്ല.
He spent 50,000 on the foundation. Now he's only got 50,000 for the house.
കാരണം അവൻ 50,000 രൂപ അവന്റെ അടിസ്ഥാനത്തിൽ ചിലവാക്കി. 50,000 മാത്രമേ ബാക്കിയുള്ളൂ. മറ്റേ മനുഷ്യൻ
why waste so much money on the foundation?
അവൻ പറഞ്ഞു എന്തിനാണ് അടിസ്ഥാനത്തിൽ ഇത്രയധികം പണം പാഴാക്കി കളയുന്നത്? അവിടെ ആരും കാണുന്നില്ലല്ലോ.
Underground work.
അവന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളുടെ പത്രിയാതെ ചിലവാക്കി കാണും. പിന്നെ അവനെ ശേഷിച്ചിരിക്കുന്ന പണം കൊണ്ട് അവൻ വലുതായ ഒരു സൗധം പണിതുയർത്തി. ആ വഴിയെ നടന്നു പോകുന്നതായ മനുഷ്യര് അവർ പറഞ്ഞത് അത്ഭുതമായിരിക്കുന്നു. നോക്കൂ, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണല്ലോ പണം
ഉണ്ടായിരുന്നത്.
ഈ ബുദ്ധിയുള്ളതായ മനുഷ്യൻ അത്രയോ വലിയൊരു സൗധം പണിതിരിക്കുന്നു. ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ നോക്കുക, അവൻ വളരെ ചെറിയൊരു വീട് മാത്രമേ അതുകൊണ്ട്
പണിതുള്ളൂ.
അതാണ് എല്ലാ മനുഷ്യരും പറയുന്നത്. കാരണം അവർ പുറമേ ഉള്ളത് മാത്രമേ
കാണുന്നുള്ളൂ.
ഒരു ദിവസം മഴ വന്ന് വീണു. അത് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി.
സ്ട്രോങ് കേ.
അത് കഴിഞ്ഞപ്പോൾ കാറ്റടിച്ചു.
Then you discovered who was really wise and who was really foolish.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യഥാർത്ഥമായിട്ടും ആരാണ് ബുദ്ധിയുള്ളവനെന്നും ആരാണ് ബുദ്ധിയില്ലാത്തവനെന്നും.
The one who had such a wonderful Christianity to show other people.
ഒരു മറ്റുള്ളവർക്ക് കാണുവാനുള്ള ഏറ്റവും മനോഹരമായ അത്ഭുതകരമായ ക്രിസ്ത്യാനിത്വം പണിതവനല്ല.
He's so holy, speaking religious stuff and going to so many meetings.
വളരെ പരിശുദ്ധമായ പുറമെ കാണുന്നതും പരിശുദ്ധമായ വാക്കുകൾ മാത്രം സംസാരിക്കുകയും എല്ലാ മീറ്റിംഗുകളിലേക്കും കടന്നു പോകുന്നതുമല്ല.
He was only foolish.
അവൻ ബുദ്ധിയില്ലാത്തവനാണ്.
Wise man was the man who had a hidden life before God.
ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലെ ഒരു രഹസ്യ ജീവിതമുള്ളവനായ മനുഷ്യനാണ്.
He had a foundation.
അവൻ നല്ലതായ ഒരു അടിസ്ഥാനമുണ്ട്.
Something in his life.
അവന്റെ ജീവിതത്തില് ചില കാര്യങ്ങളുണ്ട് ദൈവത്തിന് മാത്രം കാണാവുന്നത്.
One day in the final day, it'll be like a storm and a flood of God's judgment.
ഒരു അവസാന ദിവസം ദൈവത്തിന്റെ വിധി വരുന്നത് വലിയൊരു വെള്ളപ്പൊക്ക പോലെയും മഴ പോലെയും ആയിരിക്കും.
When the storm and the flood comes, they don't test the color of a building or the height of a building, they only test the foundation.
വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും അടിക്കുമ്പോൾ അത് കെട്ടിടത്തിന്റെ കളറോ അല്ല നോക്കുന്നത്, പിന്നെ അതിന്റെ അടിസ്ഥാനത്തിന്റെ ബലമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്.
So when God's judgment comes, he's not going to see all this external appearance we have given before other people. He's going to see how much depth there is in our life.
ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ നാം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പുറത്ത് കാണിച്ചതായ കൂടുതലായിട്ടുള്ള പണികളെ അല്ല കാണുന്നത്, പിന്നെ നാം എത്രയും ആഴത്തിൽ ദൈവമായുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്.
Long before the final storm and rain and flood come,
അവസാനമായിട്ടുള്ളതായ നീണ്ടു നിൽക്കുന്ന മഴയും കാറ്റും വരുന്നതിന് മുൻപ്,
there are little storms and little
താഴെ വീണു,
small drizzle,
ചെറിയ ശാഖമായ മാത്രം,
and the house is collapsed,
വീട് തകർന്നു വീണു കഴിഞ്ഞു.
There are lots of Christians like that.
അനേക ക്രിസ്ത്യാനികളെ
small trial comes into their life.
ചെറിയ പരീക്ഷ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു.
Not the storm of God's judgment.
ദൈവത്തിന്റെ ന്യായവിധിയുടെ വലിയ കൊടുങ്കാറ്റല്ല, ചെറിയൊരു ചാറ്റമഴ മാത്രം.
And they get discouraged.
അവരെ നിരുത്സാഹം,
അവരെ ഉത്കണ്ഠയുള്ളവരായി,
അവർ പേടിച്ചു
പോകുന്നു,
അവര് പെറുപെറുക്കുവാനും പരാതി പറയുവാനും
തുടങ്ങുന്നു,
അവര് പരാതി പറയുവാനും കംപ്ലൈന്റ് ചെയ്യുവാനും തുടങ്ങുന്നു.
What are these things indicating?
എന്തൊക്കെയാണ്, എന്താണ് ഇത് കാണിക്കുന്നത്? നിങ്ങൾ പെറുപെറുക്കുമ്പോൾ, നിങ്ങൾ പരിഗണിക്കുമ്പോൾ, നിങ്ങൾ
afraid and anxious and tense,
നിങ്ങൾ പരാജയപ്പെടുകയും ഉത്കണ്ഠയുള്ളവരായും വേവലാതിയുള്ളവരായും തീരുമ്പോൾ, നമുക്ക് പറയുവാനായിട്ട് സാധിക്കും വീട് വീണു കഴിഞ്ഞു.
With what?
എന്തുകൊണ്ട്?
One drizzle.
ചെറിയൊരു ചാറ്റമഴ.
What does it prove?
എന്താണ് സത്യം?
It proves that there is no foundation.
അത് നമ്മെ കാണിക്കുന്നത് അതിനൊരു അടിസ്ഥാനമില്ല എന്നാണ്.
No foundation in our life.
നമ്മുടെ ജീവിതത്തിന് ഒരു അടിസ്ഥാനമില്ല എന്നുള്ള
small problem comes in the home, and immediately husband and wife have started blaming each other.
ആ ചെറിയൊരു പ്രശ്നം ഭവനത്തിൽ കടന്നു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കുറ്റം പറയുവാനായിട്ട് തുടങ്ങും.
These are the people who sing and pray loudest in the meetings.
ഈ മനുഷ്യർ തന്നെയാണ് മീറ്റിംഗുകളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും കൈയടിക്കുകയും ചെയ്യുന്നത്.
ഹ്യൂജ് ബിൽഡിംഗ് ബട്ട് നോ ഫൗണ്ടേഷൻ.
വലിയ സൗധമാണ്, എന്നാൽ അടിസ്ഥാനമൊന്നുമില്ല.
If they had a foundation, it wouldn't shake so easily.
അവർക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കുഴിഞ്ഞുന്നില്ല. അങ്ങനെ അത് ഉരുണ്ടു വീഴുകയില്ല.
ദീസ് ലിറ്റിൽ ട്രയൽസ് ദാറ്റ് കം ഇൻടു അവർ ലൈഫ് are God's way of saying to you, listen, you don't have a foundation, why don't you do something about it?
ee cheri cheriya parikshagal nammude jeevithathilekku varunnathu devu nammode parayiyana nindu jeevithathinte adhisthanam illa nee endu konda adhisthanam paniyavanayi aarambikkunnilla.
But they don't listen to that word seriously.
Enala ee devathinte vananangalodu avaru gauravamayittu eduthunnilla.
It continues like that.
Avar angane thanne thudarunnu.
And the rain is over and they patch up the building and keep it.
Mala kayumbol avara മിനുക്കുപണികളൊക്കെ നടത്തി കെട്ടിടം വീണ്ടും നിർത്തുന്നു.
They continue to sing and shout and pray in the meeting and think they are wonderful Christians.
അവരെ തുടർച്ചയായിട്ട് മീറ്റിംഗുകളിൽ പാട്ടുപാടുകയും കൈയടിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണെന്ന് കരുതുന്നു.
After another 1 month, another drizzle.
ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ചാറ്റമഴ കൂടെ പെയ്യുന്നു.
And the house collapses again.
വീട് വീണ്ടും തകരപ്പെടുന്നു.
And this happens so many times.
ഇത് അനേക പ്രാവശ്യം ജീവിതത്തിൽ
നടക്കുന്നു. Still those believers don't wake up to the fact, I have no foundation.
ആ വിശ്വാസികൾ തങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം അവര് അപ്പോഴും മനസ്സിലാക്കുന്നില്ല.
Isn't it good that God allows us to know now itself that we have no foundation?
ഇപ്പോഴെങ്കിലും നമുക്ക് അടിസ്ഥാനമില്ല എന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എത്രയോ നല്ല കാര്യമാണ്.
Why is it we have no foundation?
എന്തുകൊണ്ടാണ് നമുക്ക് അടിസ്ഥാനമില്ലാത്തത്?
Because we care so much for the opinion of men and almost nothing for the opinion of God.
അതിന്റെ അടിസ്ഥാനപരമായ കാരണം നാം മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്ക് ഏറ്റവും വില കൊടുക്കുന്നു, ദൈവത്തിന്റെ അഭിപ്രായത്തിന് നാം ഒട്ടും വില കൊടുക്കുന്നില്ല.
We have to change our way of thinking.
നമ്മുടെ ആ ചിന്തയുടെ വിധം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു.
We have to deliberately start thinking more about the opinion of God than about the opinion of men.
നാം വളരെ ഗൗരവത്തോടുകൂടെ ദൈവത്തിന്റെ അഭിപ്രായത്തിന് വില കൊടുത്തുകൊണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
In other words, we have to learn to fear God more than we fear man.
വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം മനുഷ്യരെക്കാൾ അധികമായിട്ട് ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് നാം തുടങ്ങേണ്ടിയിരിക്കുന്നു.
Then only we will be able to repent of dead words.
അപ്പോൾ മാത്രമേ നമുക്ക് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരപ്പെടുവാൻ കഴിയുള്ളൂ.
Otherwise we will repent only of evil words.
അല്ലെങ്കിൽ നാം ചീത്ത പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ.
Every church in the world preaches that adultery is wrong.
ലോകത്തിലുള്ള എല്ലാ സഭകളും വ്യഭിചാരം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരാണ്.
Every church in the world preaches that murder is wrong, theft is wrong.
ലോകത്തിലുള്ള എല്ലാ സഭകളും ആൾക്കാരെ കൊല്ലുന്നതും മോഷ്ടിക്കുന്നതും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു.
And rudeness and selfishness is all wrong. Everybody preaches that.
സ്വാർത്ഥതയും തന്നിൽ തന്നെ നിലനിൽക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് അവരെല്ലാം പഠിപ്പിക്കുന്നു.
But in my life,
എന്നാൽ എന്റെ ജീവിതത്തില്
ഐ ട്രാവൽ റൗണ്ട് ലിസ്ണിംഗ് ടു മെസ്സേജസ് ഇൻ സോ മെനി ഡിനോമിനേഷൻസ്.
അനേക സഭാ വിഭാഗങ്ങളില് അവരുടെ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ
സഞ്ചരിച്ചിട്ടുണ്ട്.
കാരണം ഞാൻ 40 വർഷമായിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു.
ഐ നെവർ വൺസ് ഹേർഡ് എ സെർമൺ ഇൻ എനി ചർച്ച് ദാറ്റ് ടോട്ട് ദാറ്റ് വെൻ യു സീക്ക് ദി ഓണർ ഓഫ് മെൻ ദാറ്റ്സ് റോങ്.
എന്റെ ജീവിതത്തില് അനേക സഭകളിൽ ഞാൻ കടന്നുപോയ സഭകളിലൊക്കെയും മനുഷ്യന്റെ പ്രസ്ഥാനം നിങ്ങൾ അന്വേഷിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല.
I saw it in the Bible myself, but I never heard anybody preach about it in many of these denominations.
ബൈബിളിൽ കിടക്കുന്നത് ഞാൻ തന്നെത്താൻ കാണുകയുണ്ടായി, എന്നാൽ ഏതെങ്കിലും സഭയിൽ ആരെങ്കിലും അത് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല.
You also have heard so many preachers.
നിങ്ങൾ അനേക ഉപദേശകന്മാരെ കേട്ടിട്ടുണ്ട്.
Tell me, have you ever heard a sermon on this?
നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു സന്ദേശം കേട്ടിട്ടുണ്ടോ?
Seek honor from men is a sin.
മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്നത് പാപമാണെന്ന് പറയുന്നതായ സന്ദേശം
കേട്ടിട്ടുണ്ടോ?
ദൈവത്തിന്റെ തിരുവചനം നിർജീവ പ്രവർത്തികളെ പറ്റി അനേക കാര്യങ്ങൾ പറയുന്നു. നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിക്കാം.
ഇബ്രാഹിം
6 ആമത്തെ ഞാൻ നിങ്ങളെ കാണിച്ചു.
Repentance from dead works.
നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം. ഞാൻ നിങ്ങളെ വേറൊരു വാക്യം കാണിക്കാം.
Hebrews chapter 9. Verse
14.
It says here that your conscience can be cleansed from dead works through the blood of Christ.
ഇവിടെ പറയുന്ന യേശു കർത്താവിന്റെ രക്തത്താൽ നിങ്ങളുടെ മനസ്സാക്കിയ നിർജീവ പ്രവൃത്തികളെ നിന്നും ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും.
Then only can you serve the living God.
അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ കഴിയുള്ളൂ.
Bible speaks about dead works.
The devil in Nirjeeva Pravartikala Pati Samsarikkunnu.
The Old Testament doesn't speak about it.
Palaya Niyamathil Adu Samsarikkunnilla.
New Testament it does.
Puthiya Niyamathil Adu Cheyyunnu.
Even though you have read that in the New Testament.
Ningala Puthiya Niyamathil Adu Vaayichittundo engilum.
Every believer has got it in his Bible.
എല്ലാ വിശ്വാസികൾക്കും അവരുടെ ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട്.
എവറി പ്രീച്ചർ ഹാസ് ഗോട്ട് ഇൻ ഹിസ് ബൈബിൾ.
എല്ലാ ഉപദേശകന്മാരുടെ ബൈബിളിലും അത് എഴുതിയിട്ടുണ്ട്.
ഇൻ 40 ഇയേഴ്സ് ഐ നെവർ ഹേർഡ് എ സിംഗിൾ സെർമൺ ഓൺ ദാറ്റ് വേർഡ്സ്.
എന്നാൽ ഈ 40 വർഷക്കാലം നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ളതായ ഒരു സന്ദേശം ഞാൻ കേട്ടിട്ടില്ല.
ഐ നെവർ സോ എ സിംഗിൾ ആർട്ടിക്കിൾ ഓൺ ദാറ്റ് വേർഡ്സ്.
ഒരു പ്രസിദ്ധീകരണത്തിലും ആരുടെയും ഒരു എഴുത്തും നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണത്?
Don't you think the devil has done a tremendous work in blinding people?
മനുഷ്യന്റെ കണ്ണ് കുരുടാക്കി വെക്കുന്ന വലിയൊരു പ്രവൃത്തി വിശ്വാസം ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവോ?
You believe the Holy Spirit writes things in the Bible which are unimportant?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രാധാന്യമില്ലാത്തതാണെന്ന്?
You know why we don't grow?
എന്തുകൊണ്ടാണ് നാം വളരാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്?
When we read something and we don't understand, we just leave it.
അതിന്റെ കാരണം നാം ചിലത് വായിച്ച് നമുക്ക് മനസ്സിലാകാത്തപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അത് വിട്ടുകളയുന്നു.
I remember when I was working in the Navy.
ഞാൻ നേവിയിൽ പ്രവർത്തിച്ചിരുന്ന കാലം ഞാൻ ഓർക്കുന്നു.
The senior officer would ask me.
എന്റെ സീനിയർ ആയിട്ടുള്ള ഓഫീസർമാരനോട് പറയുകയുണ്ടായി.
Some question about the ship or warfare or something like that.
കപ്പലുകളെ പറ്റിയും യുദ്ധത്തെ പറ്റിയുമുള്ളതായ ചില ചോദ്യങ്ങളൊക്കെയും.
And if I said, I don't know, sir.
ഞാൻ പറയുക, സാറേ എനിക്ക് അറിയത്തില്ല.
He said, don't ever say, I don't know.
എപ്പോഴും ആ ഓഫീസർമാരെ ഇനി ഒരിക്കലും നീ എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ പാടില്ല.
Say, I will find out, sir.
ഞാനത് കണ്ടുപിടിക്കാം സാറേ എന്ന് പറയണം.
You understand the difference?
നിങ്ങൾക്ക് അതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ?
I don't know, sir, is the answer of a lazy man who is not bothered about finding out the answer.
എനിക്കറിയില്ല എന്ന് മറുപടി പറയുന്നതായ ഒരാള് അവൻ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മടിയനായിട്ടുള്ള വ്യക്തിയാണ്.
I will find out, sir, is the answer of a person who says, I don't know now. But by the next time you ask me, I'll give you the answer.
കണ്ടുപിടിക്കാമെന്ന് പറയുന്ന വ്യക്തി അവൻ അപ്പോൾ കാര്യം അറിയത്തില്ല, എന്നാൽ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാമെന്നുള്ളതായ വ്യക്തിയാണ്.
When you go to the Bible,
നിങ്ങൾ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ,
if you don't know something, don't say I don't know, say I'll find out.
നിങ്ങൾ ഒരു കാര്യം കാണുമ്പോൾ അത് അറിയില്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയരുത്, പിന്നെയോ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുക.
Many believers are not like that.
എന്നാൽ അനേകം വിശ്വാസികൾ അങ്ങനെയാണ്
കടന്നു.
10 വർഷം കഴിഞ്ഞ് നിങ്ങൾ അവരോട് ചോദിച്ചാലും അവർ പറയും എനിക്കറിയില്ല എന്ന്.
How will they grow?
എങ്ങനെയാണ് അവർക്ക് വളരുവാൻ കഴിയുന്നത്?
Only a student who is interested in finding out answers is going to grow.
ഉത്തരങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് താല്പര്യമുള്ള ഉത്സാഹമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ പഠിച്ച് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ.
You know, in Western countries, they have a different form of education than we have in India.
നിങ്ങൾക്കറിയാമോ, പാശ്ചാത്യ രാജ്യങ്ങളിലെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കാളും വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതിയാണ്.
Principle of education in India is the student sits with his mouth open and the teacher just puts in all the information.
ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയുടെ തത്വം എന്ന് പറയുന്നത് കുഞ്ഞെ വാവൊളിച്ച് ക്ലാസ് വിദ്യാർത്ഥി വാവൊളിച്ച് ക്ലാസ്സിലിരിക്കുക, അധ്യാപകൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്.
ടീച്ചർ
അത് ചവച്ചരച്ചിട്ട് കുഞ്ഞിന്റെ വായിലേക്ക്
ഇട്ടുകൊടുക്കുക,
അത് വിഴുങ്ങുക എന്നുള്ള ജോലി മാത്രമാണ് വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ആ വിധത്തിൽ അവര് പല കാര്യങ്ങളും പഠിക്കുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമുള്ള ഒരു രീതിയാണ്.
ഐ തിങ്ക് ഇറ്റ്സ് എ ബെറ്റർ വേ.
ഞാൻ വിചാരിക്കുന്ന അതാണ് നല്ല ഒരു രീതി.
മെൻഷൻ എ ടോപ്പിക് ടു ദ സ്റ്റുഡന്റ്സ്.
ഒരു ഒരു കാര്യം ഒരു വിദ്യാർത്ഥികളോട് അവരുടെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നു.
ഓക്കെ, നൗ ടുമോറോ നെക്സ്റ്റ് വീക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് സബ്ജക്ട് ആൻഡ് ബൈ നെക്സ്റ്റ് വീക്ക് ഓൾ ഓഫ് യു മസ്റ്റ് സ്റ്റഡി ഇറ്റ് ഓൺ യുവർ ഓൺ സംവെയർ. Find some book, read it, study it, and come back and then give the answer.
അവിടെ പറയും അടുത്തയാഴ്ച ഇപ്പോൾ പറഞ്ഞതാ ഈ കാര്യത്തെ പറ്റി നാമ ചിന്തിക്കുവാനായിട്ടും സംസാരിക്കുവാനായിട്ടും എല്ലാം പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നെല്ലാം കാര്യങ്ങളൊക്കെയും പഠിച്ച് പ്രിപ്പയർ ആയിട്ട് കടന്നു വരണം.
Library, read books and find out and come back.
ലൈബ്രറിയിൽ കടന്നു പോയി പുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഒരുങ്ങി കടന്നു വരിക. എന്താണ് സംഭവിക്കുന്നത്?
Each student has to do something on his own.
ഓരോ വിദ്യാർത്ഥിക്കും തന്റേതായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്.
And like that, they become more mature.
അങ്ങനെ അവരെ കൂടുതൽ കൂടുതൽ പ്രായപൂർത്തിയിലേക്ക് വരുന്നു.
How is it in our church?
നമ്മുടെ സഭകളിൽ അതെങ്ങനെയാണ്?
It's the Indian method.
നമ്മൾ ഇന്ത്യൻ രീതിയാണ് നമ്മൾ
ഉപയോഗിക്കുന്നത്.
എല്ലാവരും അവിടെ ഇരിക്കുന്നു.
All these pre-digested foods which are gives to people and they sit there and open their mouth and swallow it and go home.
ദഹിപ്പിച്ചു കഴിഞ്ഞതായ ആഹാരം ഉപദേഷ്ടാവ് അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു, അവരത് വിഴുങ്ങിക്കൊണ്ട് അവർ വീട്ടിലേക്ക്
കടന്നുപോകുന്നു.
നമ്മൾ
വളരുവാനായിട്ടിടയാ
ദൈവോചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഇത് എന്താണ്
അർത്ഥമാക്കുന്നത്.
അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ കാണുന്ന പണി എന്ന് പറയുന്നത് എന്താണ്?
What does it mean that a virgin, some were rejected, some were accepted?
ചില കന്യകമാരെ സ്വീകരിച്ചു ചിലർ തിരസ്കരിക്കപ്പെട്ടു, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്?
What does it mean when it says a man was looking for precious pearls and finally he found a pearl of great price? And he sold everything that he had in order to buy that pearl.
ഒരു വിലയേറിയ മുത്തു കണ്ടിരുന്ന ഒരു മനുഷ്യൻ വിലയേറിയ മുത്തു കണ്ടിട്ടപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അവൻ അത് വാങ്ങി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
That means when a person really finds Jesus Christ, he feels that Jesus Christ is worth giving up everything else in my life in order to get.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തി ശരിക്കും യേശു കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ തന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ യേശുവിനെ നേടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്.
Theoretically, we will all say that Jesus Christ is more precious than everything in this world.
നാം നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിലെ അറിവിന്റെ മണ്ഡലത്തിലെ യേശു കർത്താവ് ബാക്കി എല്ലാത്തിലും വിലയേറിയതാണെന്ന് നാം പറയുന്നു.
But in actual fact, in our life, there may be very few things that we are willing to give up. For the sake of God's kingdom.
എന്നാൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അധികമൊന്നും വിട്ടുകൊടുക്കുവാനായിട്ട് നാം തയ്യാറല്ല.
So a mature person is one who has seen that the foundation is more important than the superstructure.
പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ അടിസ്ഥാനമാണ് കൂടുതൽ പ്രാധാന്യമേറിയത് എന്ന് മനസ്സിലാക്കുന്നവനാണ്.
A wise person is a person who says it's not enough just to have a lamp that other people can see. I must have some extra oil that other people cannot see.
ആ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അവന് പുറത്ത് മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ഒരു വിളക്കുണ്ട് എന്ന് കരുതിയിരിക്കുന്നവൻ മാത്രമല്ല, അവൻ കൂടുതലായി എണ്ണ കരുതി എപ്പോഴും വിളക്ക് കത്തിക്കുന്ന പ്രവൃത്തിയിലായിരിക്കുന്നവനാണ്.
ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ഗോഡ് സീസ് ഇൻ ഹിസ് ലൈഫ്.
ദൈവം എന്താണ് തന്റെ ജീവിതത്തിൽ നിന്ന് കാണുന്നതിനെ പറ്റി താല്പര്യമുള്ളവനും അന്വേഷിക്കുന്നവനുമാണ് അവൻ.
In the Old Testament, we read about Genesis, in Genesis 22 about Abraham.
എബ്രാഹത്തിനെ പറ്റി ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
I want to point out the scripture because this is the first place in the Bible where God says about somebody, now I know that you fear me.
ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം ദൈവവചനത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ എന്നെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ്
Abraham.
എബ്രാഹാമിനെ കുറിച്ചാണ് അത് പറയുന്നത്.
About Abraham in verse 12, middle of that verse, now I know that you fear God.
പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ പറ്റി പറയുന്നു, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന്.
How did God know that Abraham feared him?
എങ്ങനെയാണ് ദൈവത്തിന് അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ? വായിക്കുന്നു,
one day in the middle of the night God spoke to him in the tent.
ഒരു ദിവസം രാത്രിയിൽ അബ്രഹാമിനോട് കൂടാരത്തിൽ വെച്ച് ദൈവം സംസാരിച്ചു.
Nobody else heard it.
വേറെ ആരും അത് അറിഞ്ഞില്ല.
Abraham. He said, Abraham.
അതെ, ദൈവം പറഞ്ഞു, അബ്രഹാമേ,
here am I, Lord.
കർത്താവേ, ഞാൻ ഇതാ കേൾക്കുന്നു.
Take your son.
നിന്റെ കുഞ്ഞിനെ എടുക്കുക.
Take him to the mountain, land of Moriah.
മോറിയ മലയിലേക്ക് കടന്നു പോകുക.
That is 3 days journey away.
മൂന്ന് ദിവസത്തെ യാത്രയ്ക്കുള്ളതായ ദൂരമുണ്ട്.
Go there and kill him as a sacrifice for me.
അവിടെ ചെന്ന് അവനെ കൊല്ലുക എനിക്ക് വേണ്ടിയുള്ള ഒരു യാഗമായിട്ട്.
And God didn't tell him when to do it.
ദൈവം അവനോട് പറഞ്ഞില്ല നീ എപ്പോൾ ചെയ്യണമെന്ന്.
He didn't say you must do it tomorrow morning.
ആ രാവിലെ തന്നെ നീ ചെയ്യണമെന്നും ദൈവം പറഞ്ഞില്ല.
He said do it.
ദൈവം ചെയ്യാനേ പറഞ്ഞുള്ളൂ.
And it says, very next morning, verse 3, maybe 5 o'clock in the morning, he got up and he started.
മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന അബ്രഹാം അധികാലത്തെ തന്നെ എഴുന്നേറ്റ് ഒരുപക്ഷെ രാവിലെ 5 മണിക്ക് തന്നെ ആയിരിക്കാം.
And he went exactly where God told him.
ദൈവം പറഞ്ഞിടത്തേക്ക് തന്നെ കൃത്യമായിട്ടും അബ്രഹാം കടന്നുപോയി.
Even though it was 3 days journey, we read in verse 4.
നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കുള്ള ദൂരമാണ്.
And he did exactly what God told him. He went to the mountain and he was ready to offer up his son.
ദൈവം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടും അവൻ അവിടെ കടന്നു ചെന്ന യാഗം അർപ്പിച്ചു.
Then God said, now I know verse 12, you fear God.
അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്.
What is the mark of a man who fears God?
എന്താണ് ദൈവത്തെ ഒരു വ്യക്തി ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളം?
God says something to him which nobody else hears.
ദൈവം അവനോട് ചില കാര്യങ്ങൾ പറയുന്നത് മറ്റാരും കേൾക്കുന്നില്ല.
God spoke to Abraham, even his wife did not know what he spoke to.
അബ്രഹാമിനോട് ദൈവം സംസാരിച്ച അബ്രഹാമിന്റെ ഭാര്യ പോലും അറിഞ്ഞിരുന്നില്ല.
I'm sure his wife was in the same tent.
ആ കൂടാരത്തിൽ തന്നെയാണ് ആ ഭാര്യ
താമസിച്ചിരുന്നത്.
എന്നാൽ ദൈവം അവനോട് സംസാരിച്ചു എന്താണെന്ന് അവള് കേട്ടില്ല.
You wake up at 3 o'clock in the morning, even though your wife is sleeping next to you, she may not hear what God is saying to you at 3 o'clock in the morning.
നിങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് കിടക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് അവൾ കേൾക്കുന്നില്ല. അബ്രഹാം കേട്ടു.
And God never told him when to do it.
ദൈവം അവനോട് പറഞ്ഞില്ല നീ എപ്പോൾ ചെയ്യണമെന്ന്.
But he knew one thing.
അന്നാൽ അവനൊരു കാര്യം അറിയാമായിരുന്നു.
When God says something,
ദൈവം ചില കാര്യങ്ങൾ പറയുമ്പോൾ
it must be obeyed immediately.
അത് അപ്പോൾ തന്നെ അനുസരിക്കണം.
We pray the Lord's Prayer, our Father who art in heaven.
നാം കർത്താവിന്റെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നു, സ്വതന്ത്രനായ പിതാവേ.
One of the sentences is, Thy will be done on earth.
അതിലെ ഒരു വാക്യം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ,
as it is in heaven.
സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആവണമേ എന്ന്.
How is God's will done in heaven?
എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത്?
You know how it is with children.
നിങ്ങൾക്കറിയാം അത് കുഞ്ഞുങ്ങളെ പറ്റി എങ്ങനെയാണെന്ന്.
Okay, come and eat your food.
കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയാം വരൂ നിങ്ങൾ ആഹാരം കഴിക്കാമെന്ന്.
Mommy, just wait.
കുഞ്ഞുങ്ങൾ പറയും, അമ്മി അല്പം കൂടെ കാത്തിരിക്കുക. ആ എനിക്ക് കുറച്ചുകൂടെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ
ചെയ്യുവാനായിട്ടുണ്ട്.
സ്വർഗത്തിൽ ദൈവം ഗബ്രിയേലിനോട് പറയുകയാണ്, ഗബ്രിയേലെ നീ ഭൂമിയിലേക്ക് പോവുക, ഇത് ചെയ്യുക. എന്താ ഗബ്രിയേൽ പറയും? അവൻ പറയുമോ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്ത് തീർത്തു കഴിയുമ്പോൾ ഞാൻ പോകാമെന്ന്. അതൊന്ന് അങ്ങനെയൊന്നും എനിക്ക് ഭാവനയെ കാണാൻ
കഴിയത്തില്ല.
അവൻ പ്രാധാന്യമേറെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അവനെ നീക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ
ഓടും.
നിങ്ങൾ എന്നോട് യോജിക്കുന്നോ ഇല്ലയോ?
You think Gabriel would say like the children, wait?
നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗബ്രിയൽ പറയും കുട്ടികൾ പറയുന്ന പോലെ അല്പം
കാത്തിരിക്കുക?
എങ്ങനെയാണ് അവൻ പെട്ടെന്ന് ചെയ്യുന്നത്?
അവൻ
പെട്ടെന്ന് ചെയ്യുമോ?
Yes or no? Okay, now what is the prayer?
എന്താണ് പ്രാർത്ഥന?
Thy will be done.
നിന്റെ ഇഷ്ടം
on earth as it is in heaven.
സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ആവണമേ.
Your children, you want to obey your daddy and mommy like that?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കാൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കരുത്.
God says something, you don't have to wait.
ദൈവം ചിലത് പറയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായ
ആവശ്യം. speak to it immediately, call them up immediately or visit them immediately. Ask forgiveness immediately.
ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനായിട്ട് ദൈവം പറയുന്നെങ്കിൽ അപ്പോൾ തന്നെ അവരെ വിളിച്ച് ക്ഷമ ചോദിക്കുക, അല്ലെങ്കിൽ പോയി അവരെ കണ്ടിട്ട് ക്ഷമ ചോദിക്കുക.
I'm amazed how people take so long to obey God.
ദൈവത്തെ അനുസരിക്കുവാനായിട്ട് മനുഷ്യർ അനേക സമയം എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്.
I got converted in 1959.
1959 ഞാൻ രക്ഷിക്കപ്പെട്ടു.
I was baptized as a child.
ഞാൻ ഒരു കുഞ്ഞായിട്ട് സ്നാനം എടുത്തിരുന്നതാണ്.
There were some people who preach saying this is right and that is right about God.
സ്നാനത്തെ സംബന്ധിച്ച് ചില ആൾക്കാർ ഇത് ശരിയാണെന്ന് തെറ്റാണെന്ന്
പറഞ്ഞപ്പോൾ
ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ വചനം വായിച്ചു
നോക്കാം.
ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ എന്റെ വചനം വായിച്ചു നോക്കട്ടെ, അവിടെ എന്ത് പറയുന്നു അത് ഞാൻ
ശരിയാക്കും.
ഞാൻ പുതിയ നിയമം വായിച്ചപ്പോൾ അവിടെ ഞാൻ കണ്ടു ഒരു ശിശുവിനെ പോലും സ്ഥാനപ്പെടുത്തിയതായിട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥാനപ്പെടേണ്ട ആവശ്യമാണ്.
Then I was afraid I'd have to be thrown out of my church or something like that.
അപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ഭയമുണ്ടായി, ഞാൻ ആയിരിക്കുന്ന സഭയിൽ നിന്ന് ഒരുപക്ഷെ അവരെന്നെ പുറത്താക്കുമായിരിക്കും.
Then people said, you know, if you stay there, you can witness to others there. All type of clever arguments people gave.
അപ്പോൾ വളരെ ബുദ്ധിയേറിയ പല ആലോചനകളും ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നു, നീ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കാൻ കഴിയും.
Every time I knelt down to pray.
എന്നാൽ ഓരോ പ്രാവശ്യവും ഞാൻ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കിയപ്പോൾ
I feel God saying, you're not listening to me, why should I listen to you?
ദൈവം എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നീ എന്നെ അനുസരിക്കുന്നില്ല, പിന്നെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ എന്തുകൊണ്ട് കേൾക്കണം. ഞാൻ അവസാനമായിട്ട് തീരുമാനിച്ചു ഏതെല്ലാം സഭ എന്നെ പുറത്താക്കിയാലും ദൈവത്തെ
അനുസരിക്കണം,
ദൈവത്തെ പെട്ടെന്ന് അനുസരിക്കണം. കാത്തിരിക്കുകയല്ല, ഞാൻ ദൈവത്തെ അനുസരിച്ചു, അതെന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട്
മാറി.
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു,
God has said something to you.
ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
He won't tell you when to do it.
എപ്പോൾ ചെയ്യണമെന്ന് ദൈവം പറയുന്നില്ല.
But if you have any sense, you'll do it immediately.
നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കും.
God told Abraham to do something. He didn't tell him when to do it. He could do it next year also.
അബ്രഹാമിനോട് ദൈവം ചെയ്യുവാനായിട്ട് പറഞ്ഞു, എപ്പോൾ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞില്ല, അവൻ അടുത്ത വർഷം വേണമെങ്കിലും ചെയ്യാമായിരുന്നു. നിങ്ങൾ താമസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തെയാണ് നിങ്ങൾ
താമസിപ്പിക്കുന്നത്.
നിങ്ങളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ കാര്യം
എങ്ങനെയാണ്,
പരീക്ഷയുടെ സമയം വന്നു,
അവൻ
നല്ലതുപോലെ എഴുതിയില്ലെങ്കിൽ സാരമില്ല, അടുത്ത വർഷം വീണ്ടും പരീക്ഷ എഴുതാം.
ഓ,
ഒരു വലിയ പ്രശ്നമില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പരീക്ഷയ്ക്ക് പോയാൽ മതി.
Don't even go this
time.
Even if the children are sick, we send them to the examination because we don't want them to lose 1 year.
എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ രോഗികളാണെങ്കിലും നാം അവരെ പറഞ്ഞു വിടുന്നത്, കാരണം അവരൊരു വർഷം നഷ്ടപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല.
We are so concerned about 1 year loss for our children.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വർഷത്തെ നഷ്ടത്തെ നാം അത്ര ശ്രദ്ധയോടെ കാണുന്നു.
You know the number of years we have lost by disobedience to God.
ദൈവത്തെ അനുസരിക്കാതിരുന്നതുകൊണ്ട് നാം നഷ്ടപ്പെടുത്തിയ അനേക വർഷങ്ങളെ പറ്റി നാം മനസ്സിലാക്കുന്നു.
God told Abraham, I know you fear me because you obeyed me.
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു, കാരണം നീ എന്നെ പെട്ടെന്ന്
അനുസരിച്ചു. You obeyed me completely.
നീ പൂർണ്ണമായിട്ടും എന്നെ അനുസരിച്ചു.
I told you to go 3 days. You didn't just go around the corner. You went to the place where I told you to go.
നാം 3 ദിവസം നടക്കാനുള്ള യുദ്ധം പോകാൻ ദൂരം പോകാൻ പറഞ്ഞപ്പോൾ നീ അവിടെയും വീടും കറങ്ങിയില്ല, നേരിട്ട് അവിടേക്ക് പോയി.
You obeyed me joyfully. You didn't go grumbling and complaining and murmuring.
നീ എന്നെ അനുസരിച്ചു സന്തോഷത്തോടെ അനുസരിച്ചു, വെറുപ്പോടെയോ ഭാരത്തോടെയോ കൂടെ അല്ല അനുസരിച്ചത്.
And you obeyed when nobody could see your obedience.
വേറെ ആരും കാണുവാനില്ലായിരുന്നപ്പോൾ നിന്റെ അനുസരണം അവിടെ കണ്ടു.
And alone to the mountain.
ഏകനായിട്ട് മലയിലേക്ക് കടന്നുപോയി.
I want to say that to you, my brothers and sisters.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു,
fear of the Lord is the beginning of wisdom.
ദൈവത്തെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ ആരംഭമാണ്.
ABC of wisdom.
അതാണ് ജ്ഞാനത്തിന്റെ അടിസ്ഥാന പഠനം.
It is the kindergarten of wisdom.
അത് ജ്ഞാനത്തിന്റെ നേഴ്സറി ക്ലാസ് ആണ്.
Fear of God.
ദൈവത്തെയുള്ള ഭയം.
You don't fear God, you haven't even come to kindergarten.
ദൈവത്തോട് നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സറി ക്ലാസ്സിൽ പോലും പ്രവേശിക്കാൻ
കഴിയും.
ദൈവത്തോടുള്ള ഭയത്തിന്റെ അടയാളമാണ് നമ്മുടെ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ. നിങ്ങളെ അടുത്തിരിക്കുന്ന ആളോ നിങ്ങളുടെ ഭാര്യയോ അത് അറിയുന്നില്ലെങ്കിലും എന്നാലും നിങ്ങൾ അനുസരിക്കുന്നു.
And you obey immediately.
അപ്പോൾ തന്നെ നിങ്ങൾ അനുസരിക്കുന്നു.
You obey completely.
പൂർണ്ണമായിട്ട് നിങ്ങൾ അനുസരിക്കുന്നു.
You obey joyfully.
സന്തോഷത്തോടെ നിങ്ങൾ അനുസരിക്കുന്നു.
And you do it in secret.
നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നു.
Things which nobody else knows what you have obeyed God.
നിങ്ങൾ ദൈവത്തെ അനുസരിച്ചെന്താണെന്ന് മറ്റുള്ളവർ ആരും അറിഞ്ഞോ അറിയാതെ.
God will say to you the same thing he said to Abraham.
അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അതേ കാര്യം തന്നെ ദൈവം നിങ്ങളോട് പറയുന്നു.
I know you fear God.
ഞാൻ ഇപ്പോൾ അറിയുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്.
Then you will no longer be a baby.
അപ്പോൾ നിങ്ങൾ ശിശു ആയിരിക്കുന്ന അവസ്ഥയല്ല.
Then you will grow.
നിങ്ങൾ വളരുവാനായിട്ട് ആരംഭിക്കുന്നു.
You will become mature.
നിങ്ങൾ പ്രായബോധത്തിലേക്ക് കടന്നു വരുന്നു.
Because you've gone through the nursery class with the fear of God.
കാരണം ദൈവഭയം എന്ന ആ നേഴ്സറി ക്ലാസ്സിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നു.
So I hope you have learned something today.
ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നാം ചില കാര്യങ്ങൾ
പഠിക്കും.
ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ പ്രാധാന്യം.
Otherwise we will never become mature.
അല്ലെങ്കിൽ നാം ഒരിക്കലും പ്രായപൂർത്തിയിലേക്ക് കടന്നു വരുന്നില്ല.
ഇതിനെപ്പറ്റി
നമുക്ക് അനേക കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ട്.
If we start here, God will show us all the other things.
എന്നാൽ നാം ഇവിടെ ആരംഭിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതായ കാര്യങ്ങൾ ദൈവം നമ്മെ കാണിച്ചു തരും. നമുക്ക് പ്രാർത്ഥിക്കാം.
A while I have to bow in prayer.
നമ്മുടെ തലകളെ ദൈവത്തിന്റെ മുന്നിൽ വണക്കിയിരിക്കുമ്പോൾ
I want to invite you to respond to what you have heard from God.
നിങ്ങൾ ഇന്ന് കേട്ടതായ വചനത്തോട് പ്രതികരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.
Say, Lord, teach me to fear you.
ദൈവത്തോട് പറയുക, ദൈവമേ നിന്നെ അനുസരിച്ച് നിന്നെ ഭയപ്പെടുവാൻ എന്നെ പഠിപ്പിക്കണമേ.
Teach me to seek your approval more than the approval of men.
നിന്റെ അംഗീകാരം മനുഷ്യന്റെ അംഗീകാരത്തെക്കാൾ അധികമായി അന്വേഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണം.
To be more concerned about my private life than my public life.
എന്റെ രഹസ്യ ജീവിതത്തെക്കാൾ കുറച്ച് കൂടുതൽ ഉത്കണ്ഠയുള്ളവൻ അന്വേഷണമുള്ളവൻ പ്രാധാന്യമുള്ളവനായി എന്നെ മാറ്റണമേ.
To be more concerned about what other people cannot see.
മറ്റുള്ള മനുഷ്യർക്ക് കാണാത്തതിനെ പറ്റി കൂടുതൽ ചിന്താകുലനായിരിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ.
To be more concerned about my thoughts and motives than about my external life.
എന്റെ ചിന്താമണ്ഡലത്തെയും ഓരോ പ്രവർത്തികളും ചെയ്യുന്നതിന് പിന്നിലുള്ള ഉദ്ദേശത്തെ പറ്റി ഞാൻ കൂടുതൽ ഭാരമുള്ളവനാകുവാൻ എന്നെ സഹായിക്കണമേ.
Help me to grow up, no longer to be a baby, but to be a mature son or daughter of God.
കർത്താവെ, ഒരു ശിശുവായിരിക്കാതെ പ്രായപൂർത്തിയായ ഒരു മകന്റെ അവസ്ഥയിലേക്ക് വളരുവാനായിട്ട് എന്നെ സഹായിക്കണമേ.
Heavenly Father, we pray for everyone here.
സ്വർഗീയ പിതാവെ, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതകാലം മുഴുവൻ നിന്ന് അവർ രാവിലെ കേട്ടത് എന്തെന്ന് മറന്നു പോകാതെ ഇവരെ സൂക്ഷിക്കണമേ. ദൈവമേ, അവരുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.